ഓം ശാന്തി. 20/4/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ ഈശ്വരീയ വിമോചന സേനയാണ്. നിങ്ങളെല്ലാവർക്കും സദ്ഗതി നൽകണം. എല്ലാവരുടെയും പ്രീതി ഒരു ബാബയുമായി കൂട്ടിച്ചേർക്കണം. ചോദ്യം: മനുഷ്യർ തങ്ങളുടെ ബുദ്ധി ഏത് കാര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഉത്തരം: മനുഷ്യർ അവരുടെ ബുദ്ധി ആകാശത്തിന്റെയും മുഴുവൻ സൃഷ്ടിയുടെയും അറ്റം കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിലൂടെ ഒരു പ്രയോജനവുമില്ല. ഇതിന്റെ അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ബുദ്ധി പൂജ്യരായി മാറുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവരെ ലോകർ പൂജിക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾ പൂജ്യരായ ദേവതകളായി മാറുന്നു. ഗീതം: അങ്ങയെ നേടിയ ഞങ്ങൾ ഈ മുഴുവൻ ലോകത്തെയും നേടിക്കഴിഞ്ഞു. ഓം ശാന്തി. കുട്ടികൾ മനസ്സിലാക്കിക്കഴിഞ്ഞു, ഇത് ജ്ഞാനമാർഗമാണ്, മറ്റേത് ഭക്തിമാർഗമാണ്. ഇപ്പോൾ ചോദ്യം ഉയരുന്നത് ഇതാണ്: ഭക്തിമാർഗമാണോ നല്ലത്, അതോ ജ്ഞാനമാർഗമാണോ നല്ലത്? രണ്ടും രണ്ടല്ലേ? പറയാറുണ്ട്, ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഭക്തിയും ജ്ഞാനവും രണ്ടും വ്യത്യസ്തമാണെന്ന് തീർച്ചയായും അവർ പറയും. മനുഷ്യർ മനസ്സിലാക്കുന്നു, ഭക്തി ചെയ്യുന്നതിലൂടെ ജ്ഞാനം ലഭിക്കും, അപ്പോൾ സദ്ഗതി ഉണ്ടാകുന്നു. ഭക്തിയുടെ മധ്യത്തിൽ ജ്ഞാനത്തിന് വരാൻ സാധിക്കില്ല. ഭക്തി എല്ലാവർക്കും വേണ്ടിയാണ്, അതേപോലെ ജ്ഞാനവും എല്ലാവർക്കും വേണ്ടിയാണ്. ഈ സമയം കലിയുഗത്തിന്റെ അവസാനമാണ്. അതിനാൽ തീർച്ചയായും എല്ലാവരുടെയും ദുർഗതിയാണ്. അതുകൊണ്ട് വിളിക്കുന്നുമുണ്ട്, പാടുന്നുമുണ്ട്. മറ്റെല്ലാ സംഘവും ഉപേക്ഷിച്ച് ഇപ്പോൾ ബാബയുടെ സംഘത്തിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഭഗവാൻ ആരാണ്? ആരുടെ സംഘവുമായാണ് ചേർക്കേണ്ടത്? ഇത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ സത്യമായ പ്രീതി അങ്ങയോടൊപ്പം യോജിപ്പിക്കും എന്ന് പറയുമ്പോൾ സാധാരണയായി എല്ലാവരുടെയും ബുദ്ധി കൃഷ്ണനിലേക്ക് പോകുന്നു. കൃഷ്ണനോട് തന്നെയാണ് പ്രീതി യോജിപ്പിക്കുന്നതെങ്കിൽ ഗുരുക്കന്മാരുടെയൊന്നും ആവശ്യമേയില്ല. അപ്പോൾ കൃഷ്ണനെ തന്നെ ഓർമ്മിക്കണം. കൃഷ്ണന്റെ ചിത്രം എല്ലാവരുടെയും പക്കലുണ്ട്. കൃഷ്ണജയന്തിയും ആഘോഷിക്കുന്നുണ്ട്. പിന്നെ മറ്റാരുടെയും അടുത്തേക്ക് പോകേണ്ട ആവശ്യവുമില്ല. മീര ഒന്നുമായി മാത്രം കൂട്ടുകൂടിയതുപോലെ ജോലി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും കൃഷ്ണനെ തന്നെയാണ് ഓർമ്മിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലിരിക്കുകയും കർമ്മം ചെയ്യുകയും കഴിക്കുകയും കുടിക്കുകയുമെല്ലാം ചെയ്യുമല്ലോ. അപ്പോഴെല്ലാം സത്യമായ പ്രീതി ഒരു കൃഷ്ണനുമായി വെച്ചു, പ്രിയതമനെയും പ്രിയതമയെയും പോലെ. കൃഷ്ണനെ ഓർമ്മിക്കുന്നതിലൂടെ ഫലവും ലഭിക്കുന്നു. കൃഷ്ണനെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെയൊരു മഹിമയുണ്ട്. മറ്റെല്ലാ സംഘത്തിൽ നിന്നും ബുദ്ധിയോഗം അകറ്റി സത്യമായ പ്രീതി ഞങ്ങൾ അങ്ങയോടൊപ്പം യോജിപ്പിക്കും എന്ന്. ഉയർന്നതിലും വെച്ച് ഉയർന്നതും സത്യമായതും പരമപിതാവ് തന്നെയാണ്. എല്ലാവർക്കും സമ്പത്ത് നൽകുന്നത് ഒരേ ഒരു അച്ഛൻ തന്നെയാണ്. എന്നാൽ അച്ഛനെ ആർക്കും അറിയില്ല. പരമപിത പരമാത്മാ ശിവനെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല. ശിവജയന്തി ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുന്നുണ്ടായിരിക്കും. എപ്പോൾ എങ്ങനെയാണ് വരുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നാർക്കും അറിയില്ല. സർവരുടെയും സദ്ഗതി ചെയ്യുന്നു എന്നൊരു മനുഷ്യർക്കും അറിയില്ല. എന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? സദ്ഗതിയുടെ അർത്ഥമെന്താണ്? ഒന്നും മനസ്സിലാക്കുന്നില്ല. ശിവബാബ തീർച്ചയായും സ്വർഗത്തിന്റെ ചക്രവർത്തി പദവി നൽകിയിട്ടുണ്ടായിരിക്കും. ഈ ധർമ്മത്തിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് തന്നെ ഇതറിയില്ല, മറന്നുപോയിരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കും? ഇപ്പോൾ ശിവബാബയിലൂടെ നിങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നു. നിങ്ങൾ ഈശ്വരീയ മുക്തി സേനയാണ്. മുക്തി നൽകുന്ന സേനയെന്ന് പറഞ്ഞാലും ശരി, സദ്ഗതി നൽകുന്ന സേനയെന്ന് പറഞ്ഞാലും ശരി. ഇപ്പോൾ നിങ്ങൾ കുട്ടികളിൽ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് ചിത്രം വെച്ചും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഭാഷകൾ ഒരുപാടുണ്ട്. മുഖ്യ ഭാഷകളിലെല്ലാം ചിത്രങ്ങൾ ഉണ്ടാക്കണം. ഭാഷകളുടെയും പ്രശ്നമുണ്ട്. അതിനാൽ പ്രദർശനിയും നടത്തണം. ചിത്രങ്ങളിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് വളരെ സഹജമായിരിക്കും. സൃഷ്ടിചക്രത്തിലും മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഏണിപ്പടി കേവലം ഭാരതവാസികൾക്ക് വേണ്ടിയാണ്. ഇതിൽ മറ്റൊരു ധർമ്മവുമില്ല. അതുകൊണ്ട് തന്നെ ഭാരതം തമോപ്രധാനമായി മാറുമ്പോൾ മറ്റ് ധർമ്മങ്ങളൊന്നും അങ്ങനെ ആകുന്നില്ല. എല്ലാവരും തമോപ്രധാനമായി മാറുന്നുണ്ട്. അപ്പോൾ അവർക്കും അങ്ങനെ ആകേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം ബുദ്ധിയിൽ സേവനത്തിനുള്ള ചിന്ത വരണം. രണ്ടച്ഛന്റെ രഹസ്യവും മനസ്സിലാക്കി കൊടുക്കണം. സമ്പത്ത് രചയിതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ലക്ഷ്മി നാരായണൻ ഭാരതത്തിലെ ആദ്യത്തെ മഹാരാജാവും മഹാറാണിയുമായിരുന്നു, അഥവാ ഭഗവാൻ ഭഗവതി ആയിരുന്നു എന്ന് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും അറിയാം. ശരി, അവർക്ക് ഈ സ്വർഗമാകുന്ന രാജ്യം എവിടെ നിന്ന് ലഭിച്ചു? തീർച്ചയായും ഭഗവാനിലൂടെ ആയിരിക്കും ലഭിച്ചിട്ടുണ്ടായിരിക്കുക. എങ്ങനെ എപ്പോൾ ലഭിച്ചു എന്നാർക്കും അറിയില്ല. ഗീതയിൽ കൃഷ്ണന്റെ പേര് വെച്ച് പിന്നീട് പ്രളയം കാണിച്ചിരിക്കുന്നു. പക്ഷേ ഫലമൊന്നുമില്ല. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ചിത്രങ്ങളാണെങ്കിൽ എല്ലാ വിധത്തിലുമുണ്ട്. ലക്ഷ്മി നാരായണന്റെ ചിത്രങ്ങളുമുണ്ട്. പക്ഷേ രൂപവും വേഷവുമെല്ലാം വ്യത്യസ്തമായിരിക്കും. ആർക്കെന്ത് തോന്നിയോ ആ രീതിയിൽ ഉണ്ടാക്കി. ശ്രീനാഥനും ശ്രീനാഥിനിയും ഈ രാധയും കൃഷ്ണനും അല്ലേ? ശ്രീരാധയും ശ്രീകൃഷ്ണനും ഒന്നും കിരീടധാരിയല്ല, കറുത്തവരുമല്ല. ലക്ഷ്മി നാരായണന്റെ രാജധാനിയാണ്, അല്ലാതെ രാധയുടെയും കൃഷ്ണന്റെയും അല്ല. അനേകം പ്രകാരത്തിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാത്തിനും ലക്ഷ്മി നാരായണൻ എന്ന ഒരു പേര് മാത്രമേ വെക്കൂ. ലക്ഷ്മി നാരായണന്റെ രാജധാനി എന്നാണ് പറയുന്നത്. സീതാരാമന്റെയും രാധാകൃഷ്ണന്റെയും കുലമൊന്നുമില്ല. ഇക്കാര്യങ്ങളൊന്നും മനുഷ്യരുടെ ചിന്തയിൽ പോലും ഇല്ല. നിങ്ങൾ കുട്ടികൾക്കും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് അറിയാം. സേവനത്തിന് താൽപര്യമുള്ളവർ അതിനായി പിടഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാലും പതുക്കെ പതുക്കെ വായി തുറക്കാനുള്ള യുക്തികളും രചിക്കണം. വേദശാസ്ത്രങ്ങളുടെ അധ്യയനം ചെയ്യുന്നതിലൂടെ, യജ്ഞം തപം മുതലായവ ചെയ്യുന്നതിലൂടെ, തീർത്ഥയാത്രകൾ ചെയ്യുന്നതിലൂടെ പരമാത്മാവിനെ പ്രാപ്തമാക്കാൻ സാധിക്കുമെന്ന് പലരും ചിന്തിക്കുന്നു. എന്നാൽ ബാബ മനസ്സിലാക്കി തരുന്നു, ഇതെല്ലാം എന്നിൽ നിന്ന് അകലുന്നതിനുള്ള വഴികളാണ്. ഡ്രാമയിൽ എല്ലാവരും ദുർഗതി പ്രാപിക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. മുൻപെല്ലാം നമ്മളും പറയുമായിരുന്നു ഭഗവാൻ ഉയരങ്ങളിലാണ് എന്ന്. ഭഗവാനെ പ്രാപിക്കാൻ ആർക്കും ഏതു വഴിയിലൂടെയും പോകാമെന്ന്. അതിനാൽ മനുഷ്യർ ഒരുപാട് പ്രകാരത്തിലുള്ള വഴികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്തിമാർഗത്തിലെ വഴി അന്വേഷിച്ച് ക്ഷീണിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുന്നു, അല്ലയോ പതിത പാവന, അങ്ങ് വന്ന് പാവനമാകാനുള്ള വഴി പറഞ്ഞു തരൂ. അങ്ങില്ലാതെ പാവനമാകാൻ സാധിക്കില്ല. ഞങ്ങൾ ക്ഷീണിച്ചു പോയിരിക്കുന്നു. ഭക്തി ദിനം പ്രതി പൂർണമായും ക്ഷീണിപ്പിക്കുന്നു. ഇപ്പോൾ മേളയിലെല്ലാം എത്ര ലക്ഷക്കണക്കിന് പേരാണ് വന്നു ചേരുന്നത്, എത്ര മാലിന്യമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാത്തിന്റെയും അവസാനമാണ്. ലോകത്തിന് പരിവർത്തനപ്പെടണം. വാസ്തവത്തിൽ ലോകം ഒന്നു മാത്രമേ ഉള്ളൂ, പക്ഷേ രണ്ട് ഭാഗങ്ങൾ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ മനസ്സിലാക്കുന്നു, സ്വർഗവും നരകവും രണ്ടും വേറെ വേറെ ലോകമാണെന്ന്. എന്നാൽ സൃഷ്ടി പകുതി പകുതിയാണ്. മുകളിൽ സത്യത്രേതായുഗം, പിന്നീട് ദ്വാപര കലിയുഗം. കലിയുഗത്തിൽ തമോ പ്രധാനമായി മാറുക തന്നെ വേണം. സൃഷ്ടി പഴയതാകുന്നു. ഈ കാര്യങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ആശയക്കുഴപ്പത്തിലാണ്. ചിലർ കൃഷ്ണനെ ഭഗവാനെന്നും മറ്റു ചിലർ രാമനെ ഭഗവാനെന്നും പറയുന്നു. ഇന്നത്തെ കാലത്ത് മനുഷ്യർ സ്വയത്തെ തന്നെ ഭഗവാനെന്ന് പറയുന്നു. ഞങ്ങൾ ഈശ്വരന്റെ അവതാരമാണെന്നാണ് പറയുന്നത്. ദേവതകളെക്കാളും മനുഷ്യർ സമർത്ഥരായി മാറിയിരിക്കുന്നു. ദേവതകളെ ദേവത എന്ന പേര് മാത്രമേ പറയുകയുള്ളൂ. ഇത് പക്ഷേ മനുഷ്യനെ ഭഗവാനെന്ന് പറഞ്ഞു കളയുന്നു. ഇതാണ് ഭക്തിമാർഗം. ദേവതകൾ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. ഇപ്പോൾ കലിയുഗമാകുന്ന ഇരുമ്പ് യുഗത്തിൽ മനുഷ്യർക്ക് എങ്ങനെ ഭഗവാനാകാൻ സാധിക്കും? ബാബു പറയുന്നു, ഞാൻ വരുന്നത് തന്നെ സംഗമയുഗത്തിലാണ്. അപ്പോൾ തന്നെയാണ് എനിക്ക് വന്ന് ലോകത്തെ പരിവർത്തനപ്പെടുത്തേണ്ടത്. കലിയുഗത്തിൽ നിന്ന് സത്യയുഗമായാൽ ബാക്കിയെല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. ശാന്തിധാമം നിരാകാരിയായ ലോകമാണ്. ഈ ലോകം സാകാരി ലോകമാണ്. നിരാകാരി വൃക്ഷത്തെക്കുറിച്ചും മനസ്സിലാക്കിക്കൊടുക്കാൻ ആ ചിത്രം വലുതാക്കി ഉണ്ടാക്കുക തന്നെ വേണം. ആകാശത്തെപ്പോലെ തന്നെ ബ്രഹ്മമഹത്തത്വവും വലുതാണ്. രണ്ടിന്റെയും അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. വിമാനത്തിൽ പോകാനുള്ള പദ്ധതിയെല്ലാം ഉണ്ടാക്കാറുണ്ട്, എന്നാൽ അറ്റം കണ്ടുപിടിക്കാൻ സാധിക്കില്ല. സമുദ്രം തന്നെ സമുദ്രം, ആകാശം തന്നെ ആകാശമാണ്. അവിടെ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് ശ്രമിക്കാറുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കുകയാണെന്ന് കരുതുന്നു. ഇതാണ് മനുഷ്യരുടെ ബുദ്ധി. സയൻസിന്റെ അഹങ്കാരവും മനുഷ്യനിലുണ്ട്. മനുഷ്യർ എത്ര തന്നെ അറ്റം കണ്ടുപിടിച്ചാലും അവരെ മുഴുവൻ ലോകവും പൂജിക്കില്ല. ദേവതകളുടെ പൂജ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കുട്ടികളെ ബാബ എത്ര ഉയർന്നതാക്കിയാണ് മാറ്റുന്നത്! എല്ലാവരെയും ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മൾ മൂലവതനത്തിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാരത്തിൽ ലോകം മനസ്സിലാക്കുന്നില്ല. ശാന്തിധാമം എന്താണ്? എങ്ങനെയാണ് അവിടെ ആത്മാക്കൾ വസിക്കുന്നത്? പിന്നീട് എങ്ങനെയാണ് സംഖ്യാക്രമമനുസരിച്ച് താഴേക്ക് വരുന്നത്? ഇതൊന്നും ആർക്കും അറിയില്ല. ബ്രഹ്മതത്വത്തിൽ നിരാകാരിയായ വൃക്ഷമാണ്. സത്യയുഗത്തിൽ കുറച്ചുപേരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നില്ല. ബാക്കി എല്ലാ ആത്മാക്കളും മൂലവതനത്തിലാണ് വസിക്കുന്നത്. ഈ സാകാര ലോകം പോലെ തന്നെയാണ് മൂലവതനവും. വതനം ഒരിക്കലും ശൂന്യമാകുന്നില്ല. സാകാരവതനവും മൂലവതനവും അന്ത്യമാകുമ്പോഴേ പരിവർത്തനം സംഭവിക്കൂ. കുറച്ചുപേരൊക്കെ ഈ സാകാരവതനത്തിലുണ്ടായിരിക്കും. മുഴുവൻ വതനവും ശൂന്യമായാൽ പിന്നെ പ്രളയമുണ്ടാകുമോ? പ്രളയമുണ്ടാകില്ല. അവിനാശി ഖണ്ഡമല്ലേ? ഈ കാര്യങ്ങളെല്ലാം ബുദ്ധിയിൽ വയ്ക്കണം. നമുക്ക് മറ്റുള്ളവരുടെ മംഗളം ചെയ്യണമെന്ന ചിന്ത മുഴുവൻ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ബാബയോടൊപ്പം പ്രീതി ഉണ്ടായി എങ്കിൽ ബാബയുടെ പരിചയം കൊടുക്കണമല്ലോ. ബാബ അച്ഛനാണ്. അച്ഛനിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കും. പറഞ്ഞു കൊടുക്കുന്നവരിലും സംഖ്യാക്രമമാണ്. ചിലർ നല്ല രീതിയിൽ പ്രഭാഷണം ചെയ്യുന്നു. ചിലർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ പഠിക്കണം. ഓരോ കുട്ടികൾക്കും അവനവന്റെ മംഗളം ചെയ്യണം. മാർഗം ലഭിച്ചു എങ്കിൽ മറ്റുള്ളവരുടെ മംഗളം ചെയ്യണം. മറ്റുള്ളവരെയും ബാബയുടെ സമ്പത്തിന്റെ അവകാശിയാക്കി മാറ്റണമെന്ന് ഉള്ളിലുണ്ടാകുമല്ലോ. ആത്മീയ സേവനം ചെയ്യണം. പരസ്പരം എല്ലാവരും മറ്റുള്ളവരുടെ സേവനം ചെയ്യുന്നു. ബാബ വന്നാണ് ആത്മീയ സേവനം പഠിപ്പിക്കുന്നത്. മറ്റാർക്കും ആത്മീയ സേവനത്തെക്കുറിച്ച് അറിയില്ല. ആത്മീയ അച്ഛൻ തന്നെയാണ് ആത്മാക്കളുടെ സേവനം ചെയ്യുന്നത്. ഭൗതിക സേവനം ജന്മജന്മാന്തരങ്ങളായി ഒരുപാട് ചെയ്തു. ഇപ്പോൾ അന്തിമ ജന്മത്തിൽ ബാബ പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ സേവനം ചെയ്യണം. ഇതിൽ മാത്രമാണ് മംഗളമുള്ളത്. മറ്റൊന്നിലൂടെയും പ്രയോജനമില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിലും കഴിയണം. എല്ലാ കടമകളും നിറവേറ്റണം. ഗൃഹസ്ഥത്തിലുള്ളവർക്കും ഇതുതന്നെ മനസ്സിലാക്കിക്കൊടുത്ത് അവരുടെയും മംഗളം ചെയ്യണം. പ്രീതിയുണ്ടെങ്കിൽ എന്തെങ്കിലും കേൾക്കും. നമുക്കും സന്യാസിക്കേണ്ടതായി വരുമോ എന്ന് പലരും പേടിക്കുന്നു. ഇന്നത്തെ കാലത്ത് സന്യാസിമാർ ഒരുപാട് പേരുണ്ട്. കാഷായ വിഷം ധരിച്ച് രണ്ടക്ഷരം കേൾപ്പിച്ചുകൊടുത്താൽ പിന്നെ എവിടെന്നെങ്കിലുമൊക്കെ ഭക്ഷണം ലഭിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും കടയിൽ ചെന്നാൽ രണ്ട് പൂരിയൊക്കെ കൊടുക്കും. പിന്നീട് മറ്റൊരാളുടെ പക്കൽ പോകും. വയറിന്റെ കാര്യം നടന്നോളും. ഭിക്ഷ യാചിക്കുന്നവരും അനേക പ്രകാരത്തിലുണ്ടായിരിക്കും. ഈ ബാബയിൽ നിന്ന് ഒരു പ്രകാരത്തിലുള്ള സമ്പത്ത് തന്നെയാണ് ലഭിക്കുന്നത്. പരിധിയില്ലാത്ത ചക്രവർത്തി പദവിയാണ് ലഭിക്കുന്നത്. സദാ നിരോഗിയായി മാറുന്നു. ധനവാന്മാർ ബുദ്ധിമുട്ടിയാണ് വരിക. പാവപ്പെട്ടവരുടെയും മംഗളം ചെയ്യണം. ബാബ ധാരാളം പ്രദർശിനികളെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം ഗ്രാമീണർ ഒരുപാട് പേരുണ്ടല്ലോ. മന്ത്രിമാരെല്ലാം ഈ ജ്ഞാനം വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ തുടങ്ങും. ശരിയാണ്, മുന്നോട്ടു പോകവേ നിങ്ങളുടെ പേര് പ്രശസ്തമാകും. അപ്പോൾ ഒരുപാട് പേർ വരും. കറ കളയാൻ സമയമെടുക്കും. രാത്രിയും പകലും ആരെങ്കിലും ഇതിനായി പ്രയത്നിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കറ ഇല്ലാതായേക്കാം. ആത്മാവ് പവിത്രമായി മാറുമ്പോൾ ഈ ശരീരവും ഉപേക്ഷിക്കും. ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രദർശിനിയിലും മനസ്സിലാക്കി കൊടുക്കണം. മുഖ്യമായത് മുഴുവൻ ഭാരതത്തിന്റെയും കാര്യമാണ്. ഭാരതത്തിന്റെ ഉയർച്ചയുണ്ടാകുമ്പോൾ എല്ലാവരുടെയും ഉയർച്ച ഉണ്ടാകുന്നു. പ്രൊജക്ടറിനേക്കാളും പ്രദർശിനിയിലാണ് കൂടുതൽ സേവനം ഉണ്ടാകുക. പതുക്കെ പതുക്കെ വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കും. ദിവസം തോറും നിങ്ങളുടെ പേര് പ്രശസ്തമായിക്കൊണ്ടിരിക്കും. 5000 വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെയുണ്ടായിരുന്നു എന്ന് എഴുതണം. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ബാബ സൂചന നൽകുന്നു. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകുന്നു. എന്ത് സംഭവിക്കുകയാണെങ്കിലും പറയൂ, ഇന്നേക്ക് 5000 വർഷങ്ങൾക്ക് മുൻപും ഇങ്ങനെ സംഭവിച്ചിരുന്നു. വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷെ ആരുടെയെങ്കിലും ബുദ്ധിയിലിരുന്നാൽ മാത്രം. പത്രത്തിൽ കൊടുത്താൽ എന്തെങ്കിലുമൊന്ന് മനസ്സിലാക്കിയെങ്കിലായി. ജ്ഞാനമാർഗത്തിൽ വളരെ ഒന്നാം തരം അവസ്ഥ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച് ഹർഷിതമായിരിക്കുകയും വേണം. അഭ്യസിച്ചാൽ പിന്നെ അവസ്ഥ വളരെ സന്തോഷകരമായി മാറും. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. മറ്റെല്ലാത്തിൽ നിന്നും ബുദ്ധിയുടെ പ്രീതി വേർപെടുത്തി ഒരേ ഒരു ബാബയോടൊപ്പം യോജിപ്പിക്കണം. മറ്റെല്ലാവരുടെയും പ്രീതി ഒരു ബാബയോട് യോജിപ്പിക്കാനുള്ള സേവനം ചെയ്യണം. 2. സത്യമായ ആത്മീയ സേവാധാരിയായി മാറണം. അവനവന്റെയും മംഗളം ചെയ്യണം. മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. അവസ്ഥ വളരെ സന്തോഷമുള്ളതാക്കി വെക്കണം. വരദാനം: തന്റെ ശ്രേഷ്ഠ വ്യവഹാരത്തിലൂടെ സർവാത്മാക്കൾക്കും സുഖം കൊടുക്കുന്ന മഹാനാത്മാവായി ഭവിക്കട്ടെ. മഹാനാത്മാക്കളുടെ ഓരോ വ്യവഹാരത്തിലൂടെയും സർവാത്മാക്കൾക്കും സുഖത്തിന്റെ ദാനം ലഭിക്കുന്നു. അവർ സുഖം കൊടുക്കുകയും സുഖം എടുക്കുകയും ചെയ്യുന്നു. അതിനാൽ പരിശോധിക്കൂ, മഹാനാത്മാക്കളെ പോലെ മുഴുവൻ ദിവസവും എല്ലാവർക്കും സുഖം കൊടുത്തുവോ പുണ്യം പ്രവൃത്തി ചെയ്തുവോ? പുണ്യമെന്നാൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള കാര്യം കൊടുക്കുക, അതിലൂടെ ആ ആത്മാവിൽ നിന്ന് ആശീർവാദം വരണം. അതിനാൽ പരിശോധിക്കൂ, ഓരോ ആത്മാവിൽ നിന്നും ആശീർവാദം കിട്ടുന്നുണ്ടോ? ആർക്കും ദുഃഖം കൊടുക്കുകയോ എടുക്കുകയോ ചെയ്തില്ലല്ലോ. എങ്കിൽ പറയാം മഹാനാത്മാവ്. സ്ലോഗൻ ചെയ്തതിനു ശേഷം ചിന്തിക്കുന്നത് തന്നെയാണ് പശ്ചാത്താപത്തിന്റെ രൂപം. അവ്യക്ത സൂചന മഹാനാകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിന്റെയും ഗുണം ധാരണ ചെയ്യൂ. സംസ്കാരവും സ്വഭാവവും ഓരോരുത്തരുടേതും അവരവരുടേതാണ്. പക്ഷേ സരള സ്വഭാവമുണ്ടെങ്കിലേ സർവരുടെയും സ്നേഹിയും സർവകാര്യങ്ങളിലും സംബന്ധങ്ങളിലും സഫലത, മനസാ വിജയി, വാക്കുകളിൽ മധുരത വന്നു ചേരൂ. സരള സ്വഭാവം അർത്ഥം എങ്ങനെയുള്ള സമയമായാലും എങ്ങനെയുള്ള വ്യക്തിയായാലും എങ്ങനെയുള്ള സാഹചര്യമായാലും അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയത്തെ സരളമാക്കുക. സരളം, അതായത് ഈസി അർത്ഥം കൂട്ടായ്മ, വഴങ്ങുന്ന സ്വഭാവം. ഈസി അർത്ഥം അലസത അല്ല. ഓം ശാന്തി.